ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ. സകല കാര്യങ്ങളും നാം അനുഭവമാക്കിയിരുന്നുവെങ്കിൽ പിന്നെ പ്രത്യാശയുടെ സ്ഥാനം ഉണ്ടാകുമായിരുന്നില്ല. സകലവും അനുഭവമായി കഴിയുന്ന ഒരു ദിവസം പ്രത്യാശ നീങ്ങിപ്പോകും. മഹത്വത്തിൽ വിശ്വാസവും പ്രത്യാശയും നീങ്ങിപ്പോകും. അവ നമ്മിൽ വെളിപ്പെടും. സ്നേഹം മാത്രം നിലനിൽക്കും.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും
പ്രതിസന്ധികളിൽ നിരാശപ്പെട്ടു പോകുന്നതിന്റെ കാരണം ദൈവം അറിഞ്ഞും ദൈവം അനുവദിക്കുന്നതും കൊണ്ട് മാത്രമാണ് എന്റെ ജീവിതത്തിൽ നന്മയോ തിന്മയോ സംഭവിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ കഴിയാത്തതുകൊണ്ടല്ലേ? അതല്ലേ, ദൈവം അറിഞ്ഞും ദൈവം അനുവദിക്കുന്നതും കൊണ്ടാകുന്നു എന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത് എന്നും ദൈവം അനുവദിക്കുന്നതൊക്കെ നന്മയ്ക്ക് മാത്രമാകുന്നു എന്നും ഞാൻ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം, ആ സന്തോഷം, ആ സംതൃപ്തി, ആ സമാധാനം. ഇന്ന് നമുക്ക് ആ വിഷയത്തെക്കുറെ കൂടുതലായി ചിന്തിക്കാം. റോമാലേഖനം 8-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ 2 ക്ലാസുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 18 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. പുതിയ സൃഷ്ടി. വിശ്വാസികളുടെ ശരീരം വീണ്ടെടുക്കപ്പെടണമെന്ന് മാത്രമല്ല, ഈ ഭൌതിക ലോകം മുഴുവനും, അതായത് ഞാനും താങ്കളും ജീവിക്കുന്ന ഭൂമിയും വീണ്ടെടുപ്പ് പ്രാപിക്കേണ്ടതാണ്. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. വാസ്തവത്തിൽ പാപമില്ലാത്ത ഒരു പുതിയ ലോകത്തിനു വേണ്ടി നാം ഈ പഴയ ഭൂമിയിൽ പാർത്തുകൊണ്ട് നോക്കിപ്പാർക്കുകയാണ് ചെയ്യുന്നത്. പാപത്തിന്റെ യാതൊരു ശാപവും അതിന്മേൽ പിന്നീട് ഉണ്ടാകയില്ല. അത് ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥയാണ്. ക്രിസ്തു തന്റെ വീണ്ടെടുപ്പ് മുഖാന്തരം ഒരു പുതിയ ലോകം ഉണ്ടാക്കുവാൻ പോകുന്നു. 18-ാം വാക്യം എന്നോടൊപ്പം ഒന്ന് നോക്കിക്കാട്ടെ. 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഞാൻ എണ്ണുന്നു എന്നതിന്റെ അർത്ഥം പൌലോസപ്പോസ്തലൻ ജീവിതത്തിന്റെ വരവ് ചിലവ് രണ്ടും കണക്കുകൂട്ടുന്നു എന്നാണ്. എണ്ണുന്നു, സാധാരണ നാം എണ്ണുന്നത് അപ്രകാരമാണല്ലോ. ഈ കാലത്തിലെ കഷ്ടങ്ങൾ, ഇത് സകല വിശ്വാസികളുടെയും സാധാരണയായുള്ള അനുഭവമാണ്. ഇന്ന് എക്കാലത്തെക്കാളും ജനങ്ങൾ സുഖസൌകര്യങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഈ നാളുകളിലെ വിശ്വാസികൾക്കും കഷ്ടങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ കഴിയുകയില്ല. കഷ്ടങ്ങളുണ്ട്. 19-ാം വാക്യം, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടി അഥവാ പ്രത്യക്ഷതയ്ക്കു വേണ്ടി ആകാംക്ഷയോടെ നോക്കിപ്പാർക്കുകയാണ്. ദൈവപുത്രന്മാർ തങ്ങളുടെ ജഡത്തിന്റെ ബാഹ്യമായ ആവരണം നീക്കുമ്പോൾ സൃഷ്ടിയും അനാവരണം ചെയ്യപ്പെടും. അതെത്ര മഹത്വകരമായ ഒരു ദിവസമായിരിക്കും. 20-ും 21-ും വാക്യങ്ങളിൽ നാം കാണുന്നത്, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സൃഷ്ടി മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മായ എന്നാൽ പരാജയമെന്നോ നാശമാനമായത് എന്നോ ആണർത്ഥം. മനഃപൂർവ്വമായിട്ടല്ല, എന്നാൽ അതിന്റേതായ ഹിതപ്രകാരമല്ല, പിന്നെയോ പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ അതിനെ കീഴ്പ്പെടുത്തിയവൻ മുഖാന്തരം എന്നാണർത്ഥം. ശലോമോൻ രാജാവ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകി വീഴുന്നിടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു. സഭാപ്രസംഗി 1:7 ഞാൻ വായിച്ചത്. പ്രകൃതിയിൽ വിരസമായ ആവർത്തനം മാത്രം എവിടെയും കാണുന്നു. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, വീണ്ടും സമുദ്രത്തിൽ നിന്ന് നീരാവി പൊങ്ങുകയും അത് ഘനീഭവിച്ച് മഴയായി പെയ്യുകയും ചെയ്യുന്നു. അവ നദികളെ നിറയ്ക്കുകയും നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. പ്രകൃതിയിൽ ഈ വ്യത്യാസമില്ലാത്ത പ്രവർത്തനം ആവർത്തിക്കപ്പെടുന്നു. എവിടെയും ഈ പ്രവർത്തനം നമുക്ക് കാണുവാൻ കഴിയും. പ്രകൃതി വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രത്യക്ഷതയ്ക്കായി നോക്കിക്കാത്തിരിക്കുകയാണ്. സൃഷ്ടി ഈ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്രകാരമാണ് ദൈവം അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദാമിന്റെ അനുസരണക്കേടിനാൽ പാപത്തിന്റെ ശാപം മനുഷ്യന്റെ മേൽ വന്നു. ഭൗതിക ലോകവും ശാപത്തിനിരയായി തീർന്നു. ദൈവം ആദാമിനോട് പറഞ്ഞതോർക്കുക, ഉൽപ്പത്തി പുസ്തകം 3:18-19, മുള്ളും പറക്കാരിയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും, നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. സൃഷ്ടി ശാപത്തിന് ഇരയായിത്തീർന്നു. പ്രകൃതിയിൽ മരണവും നാശവും എല്ലാമുണ്ട്. വനത്തിലേക്ക് ചെന്ന് നോക്കുക, അവിടെ വൃക്ഷം വീണ് ചീഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. അതാണ് പ്രകൃതി. ചത്ത മൃഗങ്ങളുടെ ചീഞ്ഞ ശരീരത്തിന്റെ ദുർഗന്ധം നമുക്ക് അനുഭവമാകും. 22-ാം വാക്യം, സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ലോകത്തിൽ സകലവും ഭംഗിയായി നടക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതില്ല. യോവൽ പ്രവചനം 1:18 പറഞ്ഞിരിക്കുന്നത്, മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു, കന്നുകാലികൾ മേച്ചലില്ലായക കൊണ്ട് ബുദ്ധിമുട്ടുന്നു, ആടുകൾ ദണ്ണം അനുഭവിക്കുന്നു. പ്രകൃതി ഞരങ്ങുന്നു എന്ന് പറയുന്നത് തികച്ചും ശരിയായ കാര്യമത്രേ. ഇനിയും പുതിയ ശരീരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, നമുക്ക് നോക്കാം. 23-ാം വാക്യം, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രകൃതി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു വിശ്വാസി പ്രകൃതിയുമായി പൊരുത്തപ്പെട്ടിരിക്കുകയുമാണ്. നാം ഈ ശരീരത്തിൽ ഞരങ്ങുന്നു. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 5:23 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർകൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു എന്ന് 6:16 നാം വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ഞരങ്ങുകയും നെടുവീർപ്പിടുകയും ചെയ്തിട്ടുണ്ട്. യേശു ഒരു സന്തോഷവാനായ വ്യക്തിയായിരുന്നുവെങ്കിലും അവൻ കണ്ണുനീർ പൊഴിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശരീരത്തിൽ നാം ഞരങ്ങുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു. 24-ാം വാക്യം നോക്കിക്കാട്ട്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം പ്രത്യാശയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി ക്രൂശിൽ ക്രിസ്തു നിവർത്തിച്ച പ്രവർത്തനത്തെയും നമുക്ക് അവനിലുള്ള വിശ്വാസത്തെയുമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല, നമുക്ക് ഭാവിയിൽ ഒരു വീണ്ടെടുക്കപ്പെട്ട ശരീരം ലഭിക്കുവാനും പോകുന്നു. 8:25, നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ. സകല കാര്യങ്ങളും നാം അനുഭവമാക്കിയിരുന്നുവെങ്കിൽ പിന്നെ പ്രത്യാശയുടെ സ്ഥാനം ഉണ്ടാകുമായിരുന്നില്ല. സകലവും അനുഭവമായി കഴിയുന്ന ഒരു ദിവസം പ്രത്യാശ നീങ്ങിപ്പോകും. മഹത്വത്തിൽ വിശ്വാസവും പ്രത്യാശയും നീങ്ങിപ്പോകും. അവ നമ്മിൽ വെളിപ്പെടും. സ്നേഹം മാത്രം നിലനിൽക്കും. 26-ാം വാക്യം, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്കുവേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പ്രാർത്ഥിക്കേണ്ടത് എപ്രകാരമാണെന്ന് പോലും നമുക്കറിയില്ല. എന്നാൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്കുവേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഔവണ്ണം എന്ന് പറഞ്ഞാൽ പ്രത്യാശ ഒരു ദൈവപൈതലിനെ അവന്റെ കഷ്ടതയിൽ നിലനിർത്തുന്നതുപോലെ പരിശുദ്ധാത്മാവ് അവനെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നു. എന്തിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നറിയാതെ തന്നെ ചിലപ്പോൾ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ടില്ലേ? പിതാവേ, അല്ലെങ്കിൽ അപ്പച്ച എന്ന് വിളിക്കുവാൻ മാത്രമേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വാക്കുകൾ കൂടുതലായി എന്താണ് ചോദിക്കേണ്ടത് എന്ന് നമുക്കപ്പോൾ അറിയില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എത്രയോ മനോഹരമായ ആശ്വാസപ്രദമായ കാര്യമാകുന്നു. ബലഹീനത എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്ന സകല തോന്നിവാസത്തിനും ആത്മാവ് തുണ നിൽക്കുന്നു എന്നർത്ഥമില്ല. അങ്ങനെ ചിന്തിക്കുന്ന അനേകരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്, അതല്ല ഇവിടുത്തെ അർത്ഥം. 27-ാം വാക്യം, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ദൈവസന്നിധിയിൽ കടന്നു എന്നിട്ട് കർത്താവേ, നീ ഈ വിധത്തിൽ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ച വിധത്തിൽ ഉത്തരം ലഭിച്ചു എന്ന് വരികയില്ല. എന്നാൽ കർത്താവിന്റെ അടുത്ത് കടന്നു എന്ന് കർത്താവെ എന്താണ് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ നിന്റെ പൈതൽ എന്ന നിലയിൽ ഞാൻ നിന്റെ അടുത്ത് വരുന്നു, നിന്റെ ഹിതം നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് എത്ര മനോഹരമായ കാര്യമായിരിക്കും. അപ്പോൾ ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കും. അതും എത്ര അഭികാമ്യമായ കാര്യമാണ്. ഈ അനുഭവത്തിൽ കൂടിയാണോ സഹോദര താങ്കൾ കടന്നുപോകുന്നത്? എത്ര നാളായി ചില വിഷയങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ ഒരുതരം നിരാശയല്ലേ ശേഷിക്കുന്നത്? ദൈവത്തെ സംശയിക്കുന്ന അവസ്ഥ തന്നെയല്ലേ മുമ്പിട്ട് നിൽക്കുന്നത്? അവിടുത്തെ ഹിതം ആരായി സുഹൃത്തെ? അവിടുത്തെ ഹിതം ആകുന്നു താങ്കളുടെ ജീവിതത്തിൽ നല്ലത്? പൗലോസിന് ജീവിതം എന്ന് പറയുന്നത് ക്ഷീണിപ്പിക്കുന്നതും പരാജയപ്പെട്ടതും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടും കാത്തിരിക്കുന്നതുമായ ഒരു അനുഭവമല്ലായിരുന്നു, പിന്നെയോ വ്യക്തവും തുടിക്കുന്നതുമായൊരു പ്രതീക്ഷയായിരുന്നു. അതത്രേ ഈ വാക്യങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂർണമായും അധപ്പതിച്ച മനുഷ്യന്റെ അവസ്ഥ, ശിക്ഷ വിധിക്കപ്പെട്ട മനുഷ്യൻ, ജീവിത പോരാട്ടങ്ങളിൽ തട്ടിയും മുട്ടിയും തകരുവാൻ പോകുന്ന മനുഷ്യന് എന്താണൊരാശ? അതത്രേ വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൽ ഒരു പുതിയ അനുഭവം, ഒരു പുതിയ മനുഷ്യൻ, ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ ശരീരം നമുക്ക് ലഭിക്കുന്നു. എന്തിലുപരി ഒരു പുതിയ ലക്ഷ്യം പ്രാപിക്കുവാൻ കഴിയുന്നു. ഒരു ദൈവപൈതൽ ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടങ്ങളിലൂടെയും കടന്നുപോകേണ്ടി വന്നാലും അന്തിമമായി വെളിപ്പെടുവാനുള്ള തേജസ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കഷ്ടങ്ങൾ ഒന്നുമില്ല എന്ന് മനസ്സിലാകും. ഒരു വലിയ വിജയം നമുക്കായി കാത്തിരിക്കുന്നു. പലപ്പോഴും നാം നിരാശപ്പെട്ടു പോകുന്നതിന് കാരണം ആ വലിയ വീക്ഷണം നഷ്ടപ്പെടുന്നതിനാലല്ലേ? വിശുദ്ധന്മാർക്ക് എന്നെന്നും സന്തോഷിക്കുവാനുള്ള ഒരേ ഒരു കാര്യം ഈ പ്രത്യാശയാണ്. മരിക്കുവാൻ പോലും മടി കാണിക്കാതിരിക്കുന്നത് ഈ പ്രത്യാശ ഒന്നുകൊണ്ട് മാത്രമാണ്. സുഹൃത്തെ, കഷ്ടങ്ങളിൽ ദൈവമഹത്വം കാണുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? ക്രൂരമായ ഒരു കൂട്ടം ജനങ്ങൾ ചുറ്റും നിന്ന് തന്നെ കല്ലെറിയുമ്പോൾ തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി. അപ്പോൾ അവൻ ദൈവത്തെയും ദൈവമഹത്വത്തെയും കണ്ടു. ആ കാഴ്ച അവനെ ആകെ മാറ്റിമറിച്ചു. ഇതാ സ്തേഫാനോസ് പ്രകാശിക്കുന്ന മുഖത്തോടെ കഷ്ടമനുഭവിക്കുന്നു. ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും പ്രതിസന്ധികളുണ്ട്. എന്നാൽ ഒരു ദൈവവൈതൽ പ്രതിസന്ധികളെ നേരിടുന്നത് വാടിയ മുഖത്തോടെ ആയിരിക്കില്ല. അവന് അല്ലെങ്കിൽ അവൾക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട് എന്നതാണ് കാര്യം. ഒരു ഉറപ്പ്, വീണ്ടെടുപ്പിന്റെ ഒരു ദിവസം. ഈ ഭൂമിയിൽ ഞരങ്ങിക്കഴിയുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾക്ക് ഈ പ്രത്യാശയുണ്ടോ? അതോ ഇവിടെയും ഞരക്കം വരുവാനുള്ള ആ രാജ്യത്തിലും ഞരങ്ങുവാനാണോ പരിപാടിയിട്ടിരിക്കുന്നത്? അവിടെ ഞരക്കം മാത്രമല്ല, പല്ലുകടി കൂടി ഉണ്ടായിരിക്കും, മറക്കരുത്. ആ വീണ്ടെടുപ്പിന്റെ ദിവസം, ആദാമിന്റെ സമയം മുതൽ മനുഷ്യന്റെ പാപത്താൽ കഷ്ടതയിൽ കൂടി കടന്നുപോയ സൃഷ്ടി മുഴുവനും മനുഷ്യനോടൊപ്പം അതിന്റെ പൂർണ്ണ തേജസ്സിൽ പ്രവേശിക്കും. ഹാ, എത്ര മനോഹരമായ അനുഭവം! സൃഷ്ടി മുഴുവനും ഇതിനായി കാത്തിരിക്കുന്നു എന്നത്രേ വാസ്തവം. പാപത്തിന്റെ എല്ലാ പാടുകളും അന്ന് നീക്കപ്പെടും. രൂപാന്തരപ്പെട്ട ഒരു ശരീരത്തോടെ വിശുദ്ധന്മാർ ഉയർക്കും. ആ കാലത്തിന് യോജിക്കുന്ന ഒരു ശരീരം, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി, ദൈവം വാഗ്ദത്തം ചെയ്ത എല്ലാ കാര്യങ്ങളും അതുവരെ അനുഭവിച്ചു തീരില്ല. എന്നാൽ മുൻപോട്ട് അതേ അവസ്ഥയിൽ ആ ഭാവിയിലേക്ക് ക്ഷമയോടും ഉറപ്പോടും നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പതറിപ്പോകുന്നതുകൊണ്ട് നാം തന്നെ നശിക്കും. ആ നിരാശ നമ്മെ നശിപ്പിക്കും. അതുകൊണ്ട് നേട്ടത്തേക്കാൾ കോട്ടം മാത്രമേ ഉള്ളൂ. ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ നൽകുന്ന അതേ ആത്മാവ് ഈ കാലത്തിലേക്ക് ആവശ്യമായ സഹായവും നൽകുന്നു. ഒരു നല്ല ഭാവിയെ കാണിച്ചുകൊണ്ട് മാറിയിരിക്കുന്നവനല്ല ദൈവം. ഈ ആയുസ് വിജയകരമായി നയിക്കുവാൻ ആവശ്യമായ സഹായം നൽകുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ജീവിതത്തെ ഭയത്തോടുകൂടി വീക്ഷിക്കാതെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കൂ. താങ്കളുടെ ഹൃദയത്തിന്റെ തേങ്ങലുകൾ കാണുന്ന ഒരു സ്നേഹവാനായ പിതാവുണ്ട്. താങ്കളുടെ ഞരക്കങ്ങൾ, പരാജയങ്ങൾ, നിരാശകൾ, ഞെരുക്കങ്ങൾ യേശുവിനോട് തുറന്നു പറയൂ. ദൈവോദ്ദേശം പാപികളുടെ രക്ഷ ഉറപ്പാക്കുന്നു. 28-ാം വാക്യം നമുക്ക് ഒരുമിച്ച് നോക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ വാക്യത്തിന്മേൽ നമുക്ക് ആശ്വാസം കണ്ടെത്താവുന്നതത്രേ. സകല സൃഷ്ടിയും ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമത്രേ. അതേസമയം വേറൊരു കാര്യം കൂടി നാം അറിയുന്നു. സകലവും, അതായത് ഞരക്കങ്ങൾ പോലും, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ, ഒരു ഉറപ്പല്ലേ? റോമർ എഴുതിയ ലേഖനത്തിൽ നാം അറിയുന്നു എന്ന് 5 പ്രാവശ്യവും അറിയുക എന്നത് 13 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ സാമാന്യമായ അറിവിനെ, അതായത് പരിശുദ്ധാത്മാവ് യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹം ആത്മീക വർധന വരുത്തുന്നു എന്ന് നാം വായിക്കുന്നു. ഈ അറിവ് ദൈവത്തിന്റെ ആത്മാവിന് മാത്രം നമ്മുടെ ഹൃദയങ്ങളിൽ യാഥാർത്ഥ്യമാക്കാവുന്നതാണ്. തേൻ എത്രമാത്രം മധുരമാണെന്ന് ആരും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എനിക്കറിയാം. അതെ, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നെനിക്കറിയാം. അതേക്കുറിച്ചൊരു വാദപ്രതിവാദം നടത്തേണ്ട ആവശ്യമില്ല. അതെനിക്കറിയാവുന്ന കാര്യമാണ്, ഉറപ്പുള്ളതാണ്. അവനെ ഞാൻ രുചിച്ചറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യമെന്ന് ഗലാത്തിലേഖനം 5:6 നാം വായിക്കുന്നു. സ്നേഹമാണ് അടയാളം. യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, സഹവിശ്വാസികളെ വെറുക്കുന്നുവെങ്കിൽ താങ്കൾക്ക് ദൈവത്തെ സ്നേഹിക്കുന്നതിന് കഴിയില്ല എന്ന്. ദൈവം താങ്കളെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുവാനും പ്രയാസമാണ്. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു എന്ന്. 1 പത്രോസ് 1:8-9 ഞാൻ വായിച്ചത്. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് മാത്രമേ താങ്കളുടെ ജീവിതത്തിൽ സന്തോഷവും പ്രകാശവും കൊണ്ടുവരൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പിന്നെ നാം വായിച്ചു സകലവും. സകലവും ഞാൻ സാധാരണ പലയിടത്തും പ്രസംഗിക്കുമ്പോൾ ആളുകളോട് ചോദിക്കാറുണ്ട്, ഈ സകലവും എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എനിക്ക് കിട്ടുന്ന മറുപടി വളരെ നല്ല മറുപടിയാണ്. സകലവും എന്ന് പറഞ്ഞാൽ സകലവും. സകലവും, നല്ലതും ചീത്തയും, വെളിച്ചവും ഇരുളും, മധുരമായതും കൈപ്പേറിയതും, നിസാരവും ഭാരമായതും, സന്തോഷവും ദുഃഖവും, സമൃദ്ധിയും ദാരിദ്ര്യവും, ആരോഗ്യവും രോഗവും, ശാന്തതയും കോളിളക്കവും, സുഖവും കഷ്ടതയും, ജീവനും മരണവും എല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ടല്ലേ. നന്മയ്ക്കായി ഇതെല്ലാം കൂടി വ്യാപരിക്കുന്നു. ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാണ്. യാതൊന്നും യാദൃച്ഛികമല്ല. യോസഫിന്റെ ജീവിതം നിരാശയും കഷ്ടതയും ദുർഘടങ്ങളും നിറഞ്ഞതായിരുന്നു. എങ്കിലും അവന് തന്റെ ദുസ്ഥിതിക്ക് കാരണക്കാരായ തന്റെ സഹോദരന്മാരോട് ഇപ്രകാരം പറയുവാൻ കഴിഞ്ഞു, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്ന് ഉള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. നമുക്കും ദൈവമക്കളെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഇതുവരെയുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഒന്ന് വിലയിരുത്തുവാൻ കഴിയുമോ? എന്റെ വിശ്വാസം നിങ്ങൾ തിരിഞ്ഞു നോക്കി പറയും, ഇവയെല്ലാം നന്മയ്ക്കായി സംഭവിച്ചുവെന്ന്. ഇയ്യോബ് ഇപ്രകാരം പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, അതായത് അവനെ തന്നെ ആശ്രയിക്കും. ഈ വിധത്തിലുള്ള വിശ്വാസമാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവമാണ് സകലത്തിന്റെയും പിന്നിലുള്ളത്. അതിനാൽ അവൻ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും എന്ന് നമുക്കറിയാം. അതിനുള്ള ശക്തി നൽകുന്നത് അവനാണ്. ഒരിക്കലും തന്റെ മക്കളുടെ ജീവിതത്തിൽ ഒന്നും ദോഷത്തിനായി സംഭവിക്കുവാൻ അവൻ അനുവദിക്കില്ല. എന്നാൽ ചിലപ്പോൾ ഇരമ്യാവിനെ പോലെ കഷ്ടത കാണുവാൻ നീ എന്നെ അനുവദിച്ചത് എന്ത് എന്ന് നാം നിലവിളിക്കാറുണ്ടല്ലേ. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭൂകമ്പമുണ്ടായ സ്ഥലത്ത് നാശനഷ്ടങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസി പുഞ്ചിരി തൂകി. ആ ഒരു അവസ്ഥയിൽ ഒരു സുഹൃത്ത് അവളോട് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നിനക്ക് എങ്ങനെ പുഞ്ചിരിക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചു. അവളുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ലോകത്തെ കുലുക്കുവാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുള്ളതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന്. ഭയം കൂടാതെ ജീവനെയും മരണത്തെയും അഭിമുഖീകരിക്കുവാൻ കഴിയുന്നത് എത്രയോ മനോഹരമായ കാര്യമാണ്. ഭയലേശമില്ലാതെ ഭാവിയെ അഭിമുഖീകരിച്ച പൌലോസ് അപ്പോസ്തലനെ കുറിച്ച് ചിന്തിക്കുക. പൌലോസ് തന്റെ സ്നേഹിതരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിനുവേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇതുപോലെയുള്ള പൂർണ്ണ സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ നമ്മിൽ പലരും ആഗ്രഹമുള്ളവരാണില്ലേ. ദൈവം അങ്ങനെ തന്നെ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നും ഉണ്ട്. വേറൊരു കാര്യം കണ്ട്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്നുള്ള പ്രയോഗമാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് അനേകർക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത സംഗതിയാണ്. ക്ഷണം ലഭിക്കുക മാത്രമല്ല, അത് സ്വീകരിക്കുകയും ചെയ്തവരാണ് വിളിക്കപ്പെട്ടവർ. അവർ ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരാണ്. അവർ ദൈവസ്നേഹം പരിശോധിച്ചറിയുന്നവരത്രേ. 3 ജനങ്ങളെക്കുറിച്ച് പൌലോസ് അപ്പോസ്തലൻ പറയുന്നു. ഇന്നും ഈ 3 ലോകത്തുണ്ടെന്നത് ചിന്തിപ്പിക്കുന്ന സംഗതിയാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. 1, മതത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും ആശ്രയിച്ചിരുന്ന യഹൂദന്മാർ, അവർക്ക് ക്രൂശ് ഒരു വിലങ്ങുതടിയായിരുന്നു. 2, യവനന്മാർ അഥവാ ജാതികൾ, അവർ തത്വജ്ഞാനത്തിലും മനുഷ്യ ബുദ്ധിയിലും ആശ്രയിച്ചിരുന്നു, അവർക്ക് ക്രൂശ് ഭോഷത്വമായിരുന്നു. 3, വിളിക്കപ്പെട്ടവർ, യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമായിരുന്നു വിളിക്കപ്പെട്ടവർ. അവരുടെ മതമോ ജ്ഞാനമോ കൊണ്ടല്ല അവർ തെരഞ്ഞെടുക്കപ്പെട്ടത്, ദൈവം അവരെ വിളിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് രക്ഷയ്ക്കായി ദൈവശക്തിയായിരുന്നു. വിളിക്കപ്പെട്ടവർ ദൈവ വിളി കേട്ടവരാണ്. അതെത്ര പ്രധാനപ്പെട്ട സംഗതിയാകുന്നു എന്നറിയാമോ? ഒരു നീഗ്രോ യുവാവ് ഒരു പള്ളിയിലെ അംഗമായി ചേരുവാൻ ആഗ്രഹിച്ചു. നീ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് എന്ന് അവനോട് ചോദിച്ചപ്പോൾ ദൈവം അവന്റെ ഭാഗം ചെയ്തു, ഞാൻ എന്റെ ഭാഗവും ചെയ്തു എന്നവൻ മറുപടി പറഞ്ഞു. അവന്റെ വിശ്വാസോപദേശത്തിന് എന്തോ പിശകുണ്ട് എന്ന് തോന്നിയ പള്ളിക്കാർ അവനോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. ദൈവത്തിന്റെ ഭാഗം എന്തായിരുന്നു, നിന്റെ ഭാഗം എന്തായിരുന്നു ഒന്ന് പറഞ്ഞാട്ടെ. അതിന് അവൻ കൊടുത്ത മറുപടി വളരെ നന്നായിരുന്നു. രക്ഷിക്കുന്നത് ദൈവത്തിന്റെ ഭാഗവും പാപം ചെയ്യുന്നത് എന്റെ ഭാഗവുമായിരുന്നു. ഞാൻ എന്റെ പാപഹൃദയവും മറുതലിക്കുന്ന പാദങ്ങളും കൊണ്ട് എത്രമാത്രം വേഗതയിൽ ഓടാമോ അത്രയും വേഗത്തിൽ അവനിൽ നിന്നും ഓടി മാറിക്കൊണ്ടിരുന്നു. അവനാകട്ടെ എന്നെ മറികടക്കും അഥവാ കീഴടക്കും വരെ എന്റെ പിന്നാലെ ഓടി വന്നു. സ്നേഹിതരെ, ഇപ്രകാരമാണ് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടത്. തെരഞ്ഞെടുക്കപ്പെട്ടവർ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഏവനും എന്നർത്ഥമാണ്. അതുപോലെ തെരഞ്ഞെടുക്കപ്പെടാത്തവർ കടന്നു വരാൻ ആഗ്രഹിക്കാത്തവരുമാണ്. ഇതെല്ലാം അവന്റെ ഉദ്ദേശപ്രകാരമാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവത്തിന്റെ ഉദ്ദേശവുമായി ഇതേവരെയും നിരപ്പ് പ്രാപിച്ചിട്ടില്ല എങ്കിൽ അപ്രകാരം ചെയ്യുന്നതിനുള്ള സമയമാണിത്. കാരണം ഇത് ദൈവത്തിന്റെ പ്രപഞ്ചമാണ്. അവനാണ് ഇതിനെ ഉണ്ടാക്കിയത്. അവൻ എന്തുകൊണ്ടാണ് ഈ ഉരുണ്ട ഭൂമിയെ സൃഷ്ടിച്ചത്? എന്തുകൊണ്ട് ചതുരാകൃതിയിലുള്ള ഒന്ന് സൃഷ്ടിച്ചില്ല എന്ന് എനിക്കറിയില്ല. എപ്രകാരമുള്ള ഒന്നാണ് എനിക്ക് ആവശ്യമെന്ന് അവൻ എന്നോട് ചോദിച്ചുമില്ല. വൃത്താകൃതിയിലുള്ള ഒന്ന് അവന് ആവശ്യമായിരുന്നതിനാൽ അവൻ ഭൂമിയെ അപ്രകാരം സൃഷ്ടിച്ചു. അവന്റെ ഉദ്ദേശം നിറവേറുക തന്നെ ചെയ്യും. അത് നിറവേറ്റുവാനുള്ള ജ്ഞാനവും ശക്തിയും അവനുണ്ട്. ദൈവം ചെയ്യുന്നതൊക്കെയും ശരിയായിട്ടുള്ളതാണ്. 29-30 വാക്യങ്ങളിൽ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. നഷ്ടപ്പെട്ടവനായി തെരഞ്ഞെടുക്കപ്പെട്ടവരെക്കുറിച്ചുമല്ല ഇവിടെ പറയുന്നത്. 28-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ വിളിക്കപ്പെട്ടവരെ, അതായത് മുൻനിയമിച്ചവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മുൻനിയമത്തിന് നഷ്ടപ്പെട്ടവരുമായി യാതൊരു ബന്ധവുമില്ല. അവരോടുള്ള ബന്ധത്തിൽ ഇത് എന്നും ഉപയോഗിക്കുന്നതായി കാണുവാൻ കഴിയുകയുമില്ല. അപ്രകാരം ആരെങ്കിലും പറയുന്നതായാൽ അവൻ തിരുവചനപ്രകാരമല്ല സംസാരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്രേ. മുൻനിർണയം എന്നതിന്റെ അർത്ഥം, ദൈവം താങ്കളെ രക്ഷിക്കുമ്പോൾ അവൻ താങ്കളുടെ കാര്യം ഏറ്റെടുക്കുകയും താങ്കളെ നടത്തുകയും ചെയ്യുമെന്നാണ്. അവൻ മുന്നറിഞ്ഞവരെ മുൻനിയമിച്ചു, മുൻനിയമിച്ചവരെ അവൻ വിളിച്ചു, അവൻ വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ അവൻ മഹത്വീകരിച്ചു, തേജസ്കരിച്ചു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ ശ്രേഷ്ഠമായ ഭാഗത്ത് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും വിശുദ്ധീകരിക്കപ്പെടുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. വിശുദ്ധീകരണം വിശ്വാസിയുടെ ഹൃദയത്തിലും ജീവിതത്തിലും ദൈവത്തിന്റെ പ്രവർത്തനമാകുന്നു എന്നതത്രേ അതിന്റെ കാരണം. അതാണ് ദൈവത്തിന്റെ നിത്യമായ ഉദ്ദേശം. അതിന്റെ ലളിതമായ അർത്ഥം ഇതത്രേ. ആടുകളുടെ വലിയ ഇടയനായ കർത്താവ്, ആടുകളുടെ നല്ല ഇടയൻ, ഇടയശ്രേഷ്ഠൻ, 100 ആടുകളെയും കൊണ്ട് യാത്ര തിരിച്ചാൽ അവൻ 100നെയും കൊണ്ട് വീട്ടിൽ മടങ്ങിവരും. അവയിൽ ഒന്നിനെപ്പോലും അവന് നഷ്ടമാകയില്ല. അതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു ഉപമ പറഞ്ഞത് താങ്കൾ ഓർക്കുന്നുണ്ടല്ലോ. നല്ല ഇടയൻ, അവൻ തെരഞ്ഞെടുത്താൽ അവൻ മുൻപോട്ട് കൊണ്ടുപോകുവാൻ മതിയായവൻ അത്രേ. 31-ാം വാക്യം, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? എന്റെ ഉത്തരം ഇതത്രേ, എനിക്ക് പറയാൻ കഴിയും. ഇത് വളരെ മനോഹരമായ കാര്യമാണ്, അതിനോട് കൂട്ടിച്ചേർക്കുവാൻ എനിക്കൊന്നും തന്നെയില്ല. നമുക്ക് പ്രതികൂലമാർ, ദൈവം നമ്മുടെ പക്ഷത്താണ്. അവന്റെ സന്നിധിയിൽ നമുക്കെതിരായി ഒരു കുറ്റവും ആരോപിക്കുവാൻ യാതൊരുത്തർക്കും കഴിയുകയില്ല. 32-ാം വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തന്റെ പുത്രനെ കരുതിയില്ല, ആദരിച്ചില്ല. അവൻ അബ്രഹാമിന്റെ പുത്രനെ കരുതി, എന്നാൽ സ്വന്തം പുത്രനെ കരുതിയില്ല. നമുക്ക് വേണ്ടി ദൈവം തന്റെ പുത്രനെ മരിപ്പാനായി ഏൽപ്പിച്ചു തന്നതുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവൻ നൽകും. അവന്റെ ആടുകൾ സുരക്ഷിതരാണ്. ആടുകൾ സാമർഥ്യമുള്ളവയായതുകൊണ്ടല്ല അവൻ സുരക്ഷിതനായി അവയെ സൂക്ഷിക്കുന്നത്. ആടുകൾക്ക് തങ്ങളെ തന്നെ അക്രമത്തിൽ നിന്നും സംരക്ഷിക്കുവാനായി മൂർച്ചയുള്ള നഖങ്ങളോ പല്ലുകളോ ഇല്ല. അവർക്ക് സ്വയ സംരക്ഷണം സാധ്യമല്ല. അവർക്ക് വേഗത്തിൽ ഓടുവാൻ പോലും കഴിയുകയില്ല. അവ നിസ്സഹായതരായ മൃഗങ്ങളാണ്. ഞാൻ സുരക്ഷിതനാണെന്നൊരു ആട് പറഞ്ഞുകൊണ്ട് ആ ആട് സുരക്ഷിതനാകുമോ? സാമർഥ്യമുള്ള ആടിന് അത് സാധ്യമാണോ? ഇല്ല, ഒരിക്കലുമില്ല. ആ ചെറിയ ആട് സുരക്ഷിതമായിരിക്കുവാൻ കാരണം അവന് ഒരു നല്ല ഇടയൻ ഉണ്ട് എന്നുള്ളതാണ്. 33-34 വാക്യങ്ങൾ, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ദൈവം തെരഞ്ഞെടുത്തവർ നീതീകരിക്കപ്പെട്ട പാപികളാണ്. ദൈവം തന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ അവരെ നിർത്തിയിരിക്കുന്നു. ആർ അവരെ കുറ്റം വിധിക്കും? അവരെ ശിക്ഷ വിധിക്കുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം ക്രിസ്തു യേശുവാണ് അവർക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത്. ക്രിസ്തു എല്ലാ ന്യായവിധിയും നീക്കിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ നാലുവിധ പ്രവർത്തനങ്ങൾ മൂലം വിശ്വാസി സുരക്ഷിതനാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ഏൽപ്പിച്ചു കൊടുത്തു. രണ്ട്, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവിക്കുന്ന ക്രിസ്തുവാണ്. അവനെ താങ്കൾക്ക് ആവശ്യമുണ്ടോ? താങ്കൾ അവനോട് അപേക്ഷിക്കുകയില്ലേ? 4, അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഇന്ന് രാവിലെ താങ്കൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവോ? താങ്കൾ അപ്രകാരം ചെയ്യേണ്ടതായിരുന്നു. താങ്കൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ക്രിസ്തു താങ്കൾക്ക് വേണ്ടി അപേക്ഷ കഴിച്ചിട്ടുണ്ട്. അവൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എത്രയോ മനോഹരമായ കാര്യമാണിതല്ലേ. 35 വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഊഹിക്കാവുന്നതൊക്കെ അങ്ങോട്ട് ചേർത്താട്ടെ, ഇതിനൊന്നും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയുകയില്ല. 36 വാക്യം, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. 44 സങ്കീർത്തനത്തിന്റെ 22 വാക്യത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഇത് കണ്ടത്. പ്രിയ സുഹൃത്തെ, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനിച്ചാൽ അതിനുള്ള വില കൊടുപ്പാൻ താങ്കൾ തയ്യാറായിരിക്കേണ്ടത് അത്രേ. ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ഈ വില വളരെയധികമായി കൊടുക്കേണ്ടി വരുന്നു. 37 വാക്യം, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അതെ, അറുക്കുവാനുള്ള ഒരാട് എപ്രകാരമാണ് പൂർണ്ണ ജയം പ്രാപിക്കുന്നത്? ക്രിസ്തുവിലൂടെ. 38-39 വാക്യങ്ങൾ കൂടി നോക്കിക്കാട്ടെ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്നാൽ ഉറപ്പായി അറിയുന്നു എന്നാണ് അർത്ഥം. ദൈവം ആ ഉറപ്പ് തന്ന് താങ്കളെ അനുഗ്രഹിക്കട്ടെ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ CD തയ്യാറാകുന്നുണ്ട്, ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.